ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നനും ധ്യാനിക്കുന്നതിനും പാഠത്തവനാകുന്നു ഒരുങ്ങളെ ശ്രദ്ധിക്കും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഭരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ ഉണ്ടായ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കഴിക്കുന്നുണ്ട്, ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, രാജാവേ നിനക്ക് സ്തുതി.
ഭാരസ്വാസ്തനായ
ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദിവസം സ്വതന്ത്ര പല സമീരമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ദേശത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുത്, നിയോ ദുഷ്ടം നിങ്ങളുടെ രക്ഷപ്പെടണമേ. നിങ്ങളുടെ നല്ല രാജ്യശക്തിയും മുഖത്തും നേക്കുന്നുള്ളതാകുന്നോർമ്മേ. കൃപ നഞ്ഞമറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നിശ്ചിതകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ വിരഫലമായ നമ്മുടെ കർത്താവായി ശിവശിഹം വരുത്തപ്പെട്ടവരാകുന്നു. അവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സന്ദേശം പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയല്ലോ. വലിയ നോയമ്പിലേക്ക് അടിയങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ കസഹായിലേക്കും പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയിലേക്കും ദൈവമേ ഞങ്ങളെ വിളിച്ചടിപ്പിച്ചിരിക്കുക. നന്ദിയുടെ സ്തോത്രം. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളുടെ ഒരുക്കത്തോടുകൂടി കർത്താവേ, നിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഞങ്ങൾക്ക് വേണ്ടി നീ കാൽവറിയിൽ തകർക്കപ്പെട്ടതിനെയും ഞങ്ങൾക്ക് വേണ്ടി നീ പെസഹ കുഞ്ഞാടായി തീർന്നതിനെയും ഞങ്ങൾക്ക് വേണ്ടി നീ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വരുവാണ്ടക്കോണം വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെയും എല്ലാം അനുസ്മരിക്കുന്ന ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ വിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങളോട് കൂടുതലായി കൂടെ ഇരിക്കണമേ. അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. വിട്ടുപിരിയാത്ത സ്നേഹമായി ഞങ്ങളെ വഴി നടത്തണമേ. ദൈവമേ, ഈ ക്ലാസ്സിന്മേൽ ദൈവത്തിന്റെ വിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടാകണമേ. ഈ ക്ലാസ്സുകളെല്ലാം കർത്താവ്, അത് ഞങ്ങളെല്ലാവരുടെ ആത്മീയമായ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. വേണ്ടി അല്പമായ അധികമായോ സഹായത്തിന്റെ കരങ്ങൾ നീക്കിത്തരുന്ന ഇത് സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നേ സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, നന്ദിയ വൈദിക ശ്രേഷ്ഠ, വനിതാ സമാജത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ വിശുദ്ധ കുർബാനയെ പറ്റി അഭിഹന്യ പോളിക്കാ പോസ്റ്റിരുമേനി എഴുതിയ പുസ്തകത്തിന്റെ 12 അധ്യായം, തീർത്ഥാടകന്റെ വഴിയാഹാരം എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനം എന്തൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മളെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. പല സുവിശേഷങ്ങളിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ, ഒരുപാട് ഉത്സവത്തിൽ പഴയ നിയമ പെസഹായും യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ ദീർഘദർശി കണ്ട ദർശനം, വിശുദ്ധ കുർബാന അതിന്റെ ഒരു പ്രീസ്റ്റ് അവിടെ കണ്ടു. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുൻപേ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 72 വാക്യങ്ങളിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തുകയും എന്റെ ശരീരം ഭക്ഷിക്കണം, രക്തം കുടിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. വെളിപാട് പുസ്തകത്തിൽ നിന്നും പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നുമെല്ലാം രക്തം, യേശു ക്രിസ്തു തന്റെ ജീവൻ തന്നെയാണ് നമുക്ക് നൽകിയത് എന്നുള്ളത് ഉദാഹരണമായിട്ട് കണ്ടു. അത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, അത് വെറും ഒരു കേവല അർത്ഥത്തിലോ അല്ലെങ്കിൽ അവിടെ നടന്ന എന്തെങ്കിലും ഒരു അത്ഭുതമായിട്ടോ കാണുന്നതിനു വേണ്ടിയല്ല, അതിനേക്കാളും ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു വലിയ വെളിപ്പാട് തന്നു. വീഞ്ഞിനെ ഇനി രക്തമാക്കി തീർക്കാൻ പോവുകയാണ്, വെള്ളം വീഞ്ഞായി വീഞ്ഞ് രക്തമാകുകയാണ്. നോയമ്പിന്റെ തുടക്കത്തിൽ വീഞ്ഞ് വെള്ളം മണവും രുചിയും ഗുണവും ഒന്നുമില്ലായിരുന്നു, വെള്ളം അത് വീഞ്ഞായി കുറച്ചൊക്കെ ഒരു നമുക്ക് ആത്മീയ സന്തോഷം നൽകുന്ന കാര്യമായി. അതിന്റെ ആത്മീയ അർത്ഥം അങ്ങനെയാ, ആത്മീയ സന്തോഷം നൽകുന്ന കാര്യമായി. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളിക്കപ്പെടുന്ന നമ്മള് നമുക്ക് ആത്മീയ സന്തോഷം നൽകുന്ന വിരുന്നിന്റെ ഒരു അവിഭാജ്യ ഘടകമായി വീഞ്ഞിനെ കാണണമെന്നും, എന്നാൽ കുറച്ചുകൂടി സീരിയസ് ആയി അതിലേക്ക് സമീപിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെ തന്നെ നൽകുകയായിരുന്നു. കേവലം വീഞ്ഞല്ല, ഈ വീഞ്ഞ് ഐ ആം ഗോയിങ് ടു ബി യുവർ ലൈഫ് എന്നുള്ള വലിയ സന്ദേശമാണ് അതിലൂടെ നൽകിയത് എന്നുള്ള വലിയൊരു മർമ്മം ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ വീഞ്ഞ് രക്തമായി തീരാൻ പോവുകയാണ്, അതിലേക്കാണ് ഈ നോയമ്പിലൂടെ ഒരുക്കത്തിലൂടെ നമ്മൾ പോകുന്നത്. പ്രസവ വ്യാഴാഴ്ച നമ്മളത് ഓർക്കുകയും വലിയ വെള്ളിയാഴ്ച അത് പൂർണ്ണമാവുകയും വീണ്ടും അതിനേക്കാൾ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന യേശുവിന്റെ രക്ഷാകര ചരിത്രത്തെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരുന്ന നല്ല ദിവസങ്ങളാണ് നോയമ്പിന്റെ ദിവസങ്ങൾ. അതെല്ലാം അനുഭവവേദ്യമാക്കി പഠിക്കുക മാത്രമല്ലാതെ പ്രാക്ടിക്കൽ സൈഡിൽ അനുഭവവേദ്യമാകാൻ ഞാൻ ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായി ഈ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്ര കൃത്യമായി ഈ ദിവസങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നത്, ഇതാരും കലകൂട്ടിയൊന്നും തീരുമാനിച്ചതൊന്നുമല്ല. വളരെ ഒന്ന് രണ്ടാഴ്ചക്ക് മുമ്പ് മാത്രം നമുക്ക് ക്ലാസ് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞത്. അപ്പം ദൈവം ഇടപെടുന്ന സമയങ്ങളാണ് ഇതെല്ലാം. ഇത് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പൊ നമ്മൾ അനുഭവവേദ്യമായി ഓരോ ദിവസവും അത് കണ്ടും കേട്ടും മനസ്സിലാക്കിയും പോവുക. അതുകൊണ്ട് ഈ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ പോയി അത് തിയറിയും പ്രാക്ടിക്കലും കൂടെ ഒരുപോലെ ചെയ്തുകൊണ്ട് പോകാൻ ഓരോ ഞായറാഴ്ചയും അതിന്റെ പൂർണതയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള നല്ല അവസരങ്ങളൊക്കെ ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്ന് നമ്മൾ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. പുസ്തകത്തിന്റെ ആദ്യം ഒരു പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അഭിയന്യ ത്രിവേണി പറയുന്നുണ്ട്. ആ ഒരു അഞ്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് വിശുദ്ധ കുർബാനയുടെ നമ്മളെ ഓരോ ഞായറാഴ്ചയും സംബന്ധിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ക്രമീകരണത്തെ പറ്റിയും കൂടി ഒന്ന് പഠിച്ച് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതാണ് പിന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഈ ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളോടെയൊക്കെ ഒന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്തൊന്ന് കൂട്ടിച്ചേർത്ത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിട്ട് വിശുദ്ധ കുർബാനയെ പറ്റി ഈ MMVS ഈ വർഷത്തെ നമ്മുടെ പഠനം കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നല്ല ഒരു ഉത്സാഹത്തോടുകൂടി സംബന്ധിക്കത്തക്കവണ്ണമുള്ള പരിശുദ്ധാത്മ നൽവരം ഈ ദിവസങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് അഭിയന്യ തിരുമേനിയുടെ പുസ്തകത്തിലേക്ക് കടക്കുകയും നമ്മുടെ ചാപ്റ്റർ നമുക്ക് തുടങ്ങുകയും ചെയ്യാം. അതിൽ തുടങ്ങി പറയുന്നതായ കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ച് അതിന്റെ കുറച്ച് വിശദീകരണങ്ങളും വേദപുസ്തക ഞാൻ കുറച്ച് വേദപുസ്തക വാക്യങ്ങളും ഒക്കെ ഒന്ന് ചേർത്ത് നമ്മളതൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചു പോവുകയാണ്. അതിന്റെ അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാം. അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വിശുദ്ധ കുർബാന പ്രധാന ഭാഗങ്ങൾ എന്നുള്ളതാണ് തിരുമേനി എഴുതിയിരിക്കുന്നത്. 12 തീർത്ഥാടകന്റെ വഴിയാഹാരം, വിശുദ്ധ കുർബാന പ്രധാന ഭാഗങ്ങൾ. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരു കോപ്പി എടുത്ത് കൈവെക്കുവാണെങ്കിൽ ഞാൻ അത് തന്നെയാ ഫോളോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമെന്നുള്ളതേ ഉള്ളൂ. ഇനിയും മുന്നോട്ട് അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു കോപ്പിയും കൂടെ ഒന്ന് എടുത്ത് കൈവെച്ചുകൊണ്ട് ഈ ക്ലാസ് മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്നറിയാം. കോപ്പി എടുത്തവർ തന്നെ ചിലപ്പം കഴിഞ്ഞ ആഴ്ച ഇത് വെച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി കാണും. അപ്പം ഈ ഫോണ് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ സൗകര്യമുള്ളത് കൊണ്ട് മ്യൂട്ടിലിട്ടിട്ട് നിങ്ങൾ പോയി ആ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്ന് ഈ ക്ലാസ് സംബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച മുതൽ നേരത്തെ തന്നെ ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്യണം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദൈവാനുരൂപീകരണത്തിനുള്ള മൂന്ന് കൂതാശകളിൽ ഒന്നാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ മാമോദീസായും വിശുദ്ധ മൂറോനുമാണ് മറ്റ് രണ്ടെണ്ണം. തിരുമേനി പറഞ്ഞു തുടങ്ങുന്നത് ദൈവാനുരൂപീകരണത്തിനുള്ള മൂന്ന് കൂതാശകൾ. എന്തോ ദൈവാനുരൂപീകരണം, തയോസിസ് നമ്മൾ പറയും. ദൈവാനുരൂപീകരണം അതായത് ദൈവത്തിന്റെ ആത്മാവ് നമുക്കുണ്ടായിരുന്നു, ദൈവാത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തി പാപം മൂലം, വീണ്ടും തിരിച്ച് അതിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്, അതാ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. ഇന്ന് ഒരാളിനോടൊരു സംശയം ചോദിച്ചു, നമ്മൾ ഈ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് സ്കൂളിൽ ചോദ്യം ചോദിച്ചു. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, ആ രക്ഷയുടെ രക്ഷയിലേക്കുള്ള വഴിയാണ് ഇവിടെ പറയുന്നത്. ഈ ദൈവാനുരൂപീകരണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലും നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഇത്രേ ഉള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ആ മരണത്തിൽ നിന്നുള്ള രക്ഷ, അതാണ് രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷയുടെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും ആ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നു എന്നുള്ളതുമാണ്. ചിലപ്പോൾ അത് പഠിച്ച ആഴത്തിലേക്ക് പോകുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. പക്ഷെ അനുഭവ വേദ്യത്തിൽ അത് കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദൈവാനുരൂപീകരണം, തയോസിസ്, നമുക്കുണ്ടായിരുന്ന വി വേർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്, വി ലൂസ്ഡ് ഇറ്റ് ത്രൂ അവർ സിൻ, ബട്ട് വി ഹാവ് ടു റീഗെയിൻ ഇറ്റ്. അതാണ് നമ്മൾ അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണ്. അതിനുവേണ്ടി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു, തന്നെ തന്നെ കാൽവരിയിൽ യാഗമായിട്ട് സമർപ്പിച്ചു. ഹി ഗേവ് ഹിംസെൽഫ് ആസ് എ റാൻസം ഫോർ അവർ സിൻസ്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മറുവിലയായി തന്നെ തന്നെ സമർപ്പിച്ചു. നമ്മൾ അതിലേക്കുള്ള യേശുക്രിസ്തു കാണിച്ചിരുന്ന പാതയിലൂടെ മുന്നോട്ട് പോവുക. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കണം, നിങ്ങൾ എന്റെ രക്തം കുടിക്കണം. അതാണ് വിശുദ്ധ കുർബാന. അതിലേക്ക് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാഥേയം അല്ലെങ്കിൽ വഴിയാഹാരമാണ് നമുക്ക് ഈ യാത്ര പൂർത്തിയാക്കാനായിട്ടുണ്ട്. ആ യാത്രയിൽ നമുക്ക് എപ്പോഴും ശക്തി തരുന്ന ആഹാരം, അതുകൊണ്ട് നമ്മൾ ഉപവസിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. വേറെ ഒരാഹാരവും നമുക്ക് ഈ ശക്തി തരത്തില്ല. ഞങ്ങൾക്ക് വേറെ ഒരാഹാരവും വേണ്ട. അത് ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത് വന്നിരിക്കുക. നിന്റെ ശരീരരക്തം ഇങ്ങോട്ട് താട്ടെ, ഞങ്ങൾക്കത് മതി. അതാണ് നമ്മളത് സ്വീകരിക്കുന്നതിന് അർത്ഥം. വഴിയാഹാരം, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനുള്ള വഴിയാഹാരം, അത് സ്വീകരിച്ചിട്ടേ ഉള്ളൂ, ബാക്കി എന്തും. അതുകൊണ്ട് അത് സ്വീകരിക്കുകയാണ്. ഒരുക്കത്തോടുകൂടി അതിലേക്ക് വന്ന് നമ്മൾ സ്വീകരിച്ച് ദൈവാനുരൂപീകരണത്തിലേക്കുള്ള ആ മൂന്ന് കുദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ മാമോദീസായും വിശുദ്ധ മോറോനും, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. ഓരോ ക്ലാസ്സിലും അത് വിശദീകരിക്കാൻ പോയാൽ നമ്മുടെ ഈ ക്ലാസ് തീരാതെ വരും. അതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. വിശുദ്ധ മാമോദീസായും വിശുദ്ധ മോറോനുമാണ് രണ്ടെണ്ണം. വിശുദ്ധ മാമോദീസ പിതാവിൽ നിന്നുള്ള പുത്ര സ്വീകാര്യമാണ്. മാമോദീസ എന്ന് പറഞ്ഞാൽ ജലസ്നാനം. ആ ജലസ്നാനത്തിലൂടെ വേറെ ആരാണ്ട് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അവിടെ, പിള്ളേർ ആരാണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ആ മ്യൂട്ടിൽ വന്നിട്ടെ, ഹാൻഡ്സെറ്റ് മ്യൂട്ടായിട്ടെ. സന്തോഷം. ഓക്കെ, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം പറയണം മോള് കേട്ടോ. അപ്പോൾ വിശുദ്ധ മാമോദീസായും വിശുദ്ധ മോറോനുമാണ് മറ്റൊരെണ്ണം. വിശുദ്ധ മാമോദീസ പിതാവിൽ നിന്നുള്ള പുത്ര സ്വീകാര്യമാണ്. മാമോദീസ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മക്കളായിട്ട് നമ്മളെ മാറ്റുകയ, ജലസ്നാനത്തിലൂടെ പുത്രത്വ പദവിയിലേക്ക് നമ്മൾ വരികയ. അതുകൊണ്ടാ യേശുക്രിസ്തു സ്നാനം ഏറ്റപ്പോൾ തന്നെ സ്വർഗം തുറന്ന ഒരു ശബ്ദം കേട്ടു. എന്നാ പറഞ്ഞേ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഓരോ മാമോദീസയിലും ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായിത്തീരുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു പുത്രനാണ്, യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മളെ മാറ്റുകയാണ്. അത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് പുത്ര സ്വീകാര്യം, അതുകൊണ്ടാണ് പുത്ര സ്വീകാര്യം എന്ന് പറയുന്നത്. വിശുദ്ധ മൂറോൺ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഹോളി മിറൻ അല്ലെ, മിർ ഈസ് ദ സീൽ ഓഫ് ഹോളി സ്പിരിറ്റ്. 1 കൊരിന്ത്യർ 1:22 ഒന്ന് വായിച്ച്, 1 കൊരിന്ത്യർ 1:22. വായിക്കാനുള്ളവരും മ്യൂട്ടിൽ ഇട്ടോ.
യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ കൂട്ടിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ
പ്രസംഗിക്കുന്നു. 2 കൊരിന്ത്യർ 2:22, 2 കൊരിന്ത്യർ 1:22.
അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു.
അതാ, അവൻ നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ. 2 കൊരിന്ത്യൻസ് കേട്ടോ, 1 കൊരിന്ത്യൻസ് അല്ല, മൈ ബാഡ്. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 22. അതാ ആത്മാവ് എന്ന അച്ചാരം, അതാ സീൽ, ആ ഒരു അച്ചാരം, ആ മുദ്രയിട്ടേക്ക് ആത്മാവിനെ നമുക്ക് നൽകി മുദ്രയിട്ട്, അതാണ് മോറോനിലൂടെ അതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. എഫേഷ്യൻസ് 1:14 എന്ന് വായിച്ചേ. എഫേഷ്യൻസ് 1:14.
തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയേറ്റിരിക്കുന്നു.
വാഗ്ദത്തമായിട്ട് നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആ ഒരു മുദ്ര, ആ ഒരു മുദ്രയാണ് മോറോൻ അഭിഷേകം, ആ മുദ്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സീൽ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പം ഈ മുദ്ര എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അതൊക്കെ നമ്മൾ ഉത്തമഗീതത്തിൽ നിന്നൊക്കെ പല പ്രാവശ്യം കണ്ടതാ. 1:2 പകർന്ന തൈലം പോൽ നിൻ നാമം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, പാടുന്നുണ്ടല്ലോ. അത് അതാണ് യേശുക്രിസ്തു അനോയിന്റഡ് മെസ്സായ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, അഭിഷേക എണ്ണ കൊണ്ടാണ്. ആ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത, പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടിയതായിട്ട് കാണുന്നു. ദാവീദിനും ശൗലിനും ഒക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടിയതായിട്ട് കാണുന്നു, ശിംശോനും ഒക്കെ. എന്നാൽ പിന്നീട് യേശുക്രിസ്തു വരാനുള്ള മെസ്സീഹായാണ് അവനെന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ തന്റെ നസറത്ത് മാനിഫെസ്റ്റോയിലുമൊക്കെ യെശയ്യ പ്രവചനമാർ 61 വായിച്ചിട്ട് അവനെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ച, ചെകിടന്മാർക്ക് കേൾവി, ദരിദ്രരോട് ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് അഭിഷേകം, അനോയിന്റഡ് വൺ, ആ അനോയിൻമെന്റ് ആണ് മോറോനിലൂടെ, ആ മോറോനിലൂടെ പരിശുദ്ധാത്മാവ് എന്ന മുദ്രയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കണ്ടു. മാമോദീസ എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് പുത്രസ്വീകാര്യമാണ്, പുത്രസ്വീകാര്യം. രണ്ട്, മോറോൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്, അത് മുദ്രയിടുകയാണ്. എന്നാൽ വിശുദ്ധ കുർബാന നമ്മുടെ രക്ഷിതാവിന്റെ തിരുശരീര രക്തങ്ങളാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. രക്ഷ പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണമെന്നത് പല രീതിയിൽ നാം കേട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികള് 16:31 അപ്പോസ്തല ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 16 വേഴ്സ് നമ്പർ 31. അതറിയാവുന്ന വാക്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും, നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരാഗ്രഹ പ്രമാണിയോട് പൗലോസും ശീലാസും പറയുന്ന കാര്യമാണ്. അപ്പോ യേശുവിൽ വിശ്വസിക്കുക, അപ്പോൾ ആ രക്ഷ പ്രാപിക്കുക. സാൽവേഷന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് യേശുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക എന്നുള്ള കാര്യം. ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു നല്ല സമൂഹമാണ് നമ്മൾ കേട്ടോ. നമ്മള് എന്തോ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാവല്ലോ അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള. എന്നാലും ഒന്നുകൂടെ ഒന്ന് വായിച്ച റോമാ ലേഖനം 9:10 ക്ഷമിക്കണം, 10:9.
യേശുവിനെ കർത്താവെന്ന് വായകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
രക്ഷിക്കപ്പെടും. ഇത് തന്തക്കോസുകാരൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ഈ വാക്യങ്ങളെ, കർത്താവ് യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, എങ്ങനെ യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഓർത്തഡോക്സ് തന്നെ അവർക്ക് എന്തെയ്യുമ്പോ ഞങ്ങൾ ഇതൊന്നും പറയുന്നില്ലല്ലോ എന്ന്. നമ്മൾ ഇന്നും പറയുന്ന കാര്യ, വിശുദ്ധ കുർബാനയിൽ പറയുന്ന കാര്യമാ. എന്താ പറയുന്നേ? നാഥ നിൻമൃതി ഓർത്തെങ്ങൾ, നിൻ ഉത്ഥാനം അതേ ചോതി, കാക്കുന്നു നിൻ പുനരാഗമനം, വാഴ്വരുള്ളുക ഞങ്ങൾക്കെന്ന്. എന്താ പറഞ്ഞേ? കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും, കർത്താവേ എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റു പറയുക, വായികൊണ്ട് പറയുന്ന കർത്താവേ എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റു പറയുന്നു. നിന്റെ മരണത്തെ ഞങ്ങളെ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റു പറയുകയും, അതാ ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഈ രക്ഷയ്ക്ക് ഈ ഒരു കാര്യമാണ്, ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റു പറയുകയാണ് അഭികാമ്യമെങ്കിൽ അതിനേറ്റവും അർഹരായിരിക്കും നമ്മളാണ്. കാരണം മറ്റുള്ളവരൊക്കെ സ്നാനം മുങ്ങുന്ന ഒരു സമയമേ പറയുള്ളൂ. ഇത് എല്ലാ ഞായറാഴ്ചയും പറയാനായിട്ട് ഒരു ഒരു അവസരം നമുക്കുണ്ട്. അത് പറയേണ്ട എങ്ങനെ വേണമെന്നറിയാം, ഹൃദയത്തിൽ നിന്ന് പറയണം, ബോധം വേണം. ബോധമില്ലാതെ പറയരുത്. ബോധമില്ലാതെ പറയുമ്പോഴാ നമ്മൾ ഒരു ബോധവും ഇല്ലാതെ ബോധമുള്ളവരും എല്ലാം പറയുമ്പം ബോധമില്ലാതെ ഉത്തരം പറയുന്നത്. നമ്മുടെ ബോധത്തോടുകൂടി നിന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വരും. അപ്പൊ യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ നിർണയം നമ്മുടെ വായിലൂടെ നമ്മളത് ഏറ്റു പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കാരാഗ്രഹ പ്രമാണിയോട് പൗലോസും ശീലാസും പറയുന്നു. അപ്പൊ ഇതൊന്നും കേട്ട് പേടിക്കണ്ടെന്നാ പറഞ്ഞ് ഓർത്തഡോക്സുകാരാ, നിനക്ക് ഇതിനെല്ലാം സാധ്യതയുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, സാധ്യതയല്ല, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ബോധത്തോടുകൂടി ഒന്ന് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത് വിശ്വാസത്തോട് വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്ന ഒരു കാര്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 11:25-26 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അത് വായിക്കണമെന്നില്ല, സമയം നഷ്ടപ്പെടുത്തേണ്ട. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിൽ വിശ്വസിച്ചാൽ എന്നാ ഗുണം? മരിച്ചാലും ജീവിക്കും, അവൻ നിത്യജീവൻ ഉണ്ടാകും. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ ഒരു ഒരു ഡൂയിങ് തിയോളജി, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണല്ലോ ഡൂയിങ് തിയോളജി, പ്രാക്ടിക്കാലിറ്റി. ആ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് വിശുദ്ധ കുർബാന സ്വീകരണം. ഇത് കർത്താവിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചുള്ള ആഴമായ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു പടിയും കൂടി ഉയരുമ്പോഴാ യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കാനുള്ള അവസരം. കാരണം വിശ്വസിക്കുന്നവന് ചില പ്രവൃത്തിയും കൂടെ, വിശ്വാസം മാത്രം പോരാ. ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന, ഈ പല മേഖലകളിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം, വിശ്വാസം മാത്രം മതിയോ അതോ പ്രവൃത്തി വേണോ എന്നുള്ളൊരു കാര്യം. നമുക്ക് നമ്മൾ വിശ്വാസത്തിനും പ്രവൃത്തിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോളാ ഫിഡേ എന്ന് പറയുന്നതാണ് മാർട്ടിൻ ലൂതർ അവതരിപ്പിച്ച ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, ഫെയ്ത്ത് എലോൺ, ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത് എന്നുള്ള പൗലോസ് ശ്ലീഹായുടെ ആശയം വെച്ചുകൊണ്ട് അദ്ദേഹം സോളാ ഫിഡേ എന്നൊരു ഒരു കാര്യം അവതരിപ്പിച്ചു. വിശ്വാസം മാത്രം മതി, ബാക്കിയെല്ലാം ദൈവം തന്നോളും എന്നുള്ളൊരു കാര്യം. അല്ല, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നും കൂടെ അർത്ഥമുണ്ട്. വായിച്ചേ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2:14 എന്ന് വായിച്ചേ.
സഹോദരന്മാരെ, ഒരുത്തൻ തനി വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം ഉണ്ട്. ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കും. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അപോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും മിച്ചപ്പെടുത്തുകയും ചെയ്യുകയും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്?
ഈ ബൈബിൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യ കേട്ടോ, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര വിശ്വാസമാന്ന് പറഞ്ഞ് പള്ളി വന്ന് പള്ളി ഇടിഞ്ഞു വീഴത്തക്കോണോ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദിയും പറഞ്ഞ് തമ്പേറും അടിച്ചു പൊട്ടിച്ച് ബഹളം എല്ലാം ഉണ്ടാക്കി വെച്ച് പോയിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ തൊട്ടടുത്ത് ഒരു നിൽക്കുക, അവൻ അഹോവൃത്തിക്ക് യാതൊരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്നവനാ. അപ്പൊ അവനോട് എന്റെ പൊന്നു സഹോദരൻ, നീ പോയി നല്ല തീ കാഞ്ഞാട്ടം, വിശന്നിരിക്കുന്നവനോട് പറയാം, എന്നാ ചെയ്യാനാ, ഇപ്പൊ തണുപ്പൊക്കെ അല്ലേ, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ മെഷീനിൽ ഭയങ്കര തണുപ്പാ. അപ്പൊ എന്റെ പൊന്നു മോനെ, നീ പോയി അവിടെ തീ കാഞ്ഞിരുന്നാട്ടെ, ചൂടൊക്കെ കൊണ്ട് വീട്ടിൽ ഇച്ചിട്ട് ഹീറ്റൊക്കെ കൂട്ടിയിട്ടാട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ തീ കായാം എന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കണം, അതാ എന്റെ, എനിക്ക് വിശ്വാസമുണ്ട്, ഭയങ്കര വിശ്വാസമാ, പക്ഷെ ഞാൻ പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാ മുസ്ലിങ്ങൾ പറയുന്നതന്ന, സക്കാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിനെ പടച്ചവൻ കാണൂല എന്ന പാട്ട് അല്ലേ. സക്കാത്ത് നൽകണം എന്ന് പറഞ്ഞാൽ അത് അവന് അനാഥർക്കും വിധവയ്ക്കും നീതി നടത്തി കൊടുക്കണം. യാക്കോബ് ശ്ലീഹാ ഒത്തിരി പറയുന്നതായിട്ടുള്ള ഒരു കാര്യം ബാക്കിയും കൂടെ വായിച്ചേ.
അങ്ങനെ വിശ്വാസവും പ്രവർത്തികൾ ഇല്ലാത്തതായാൽ പൊതുവെ നിർജീവമാകുന്നു.
നമ്മൾ ഓർത്തഡോക്സ് ചിന്താഗതി എന്തുകൊണ്ടാണ് മാർട്ടിൻ ലൂതറിന്റെ ഈ സോളാ ഫിഡേ അല്ലെ ഫെയ്ത്ത് എലോൺ എന്ന് പറയുന്ന ഒരു ഒരു ഡോക്മയെ ഒരു 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 ചിന്താഗതിയെ നമ്മൾ എതിർക്കുന്നതിന്റെ കാര്യം ഇതാ, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ് കേട്ടോ. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം എന്ന് പറയാം, അത് യാക്കോബ് ശ്ലീഹാ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുമ്പോൾ ശരിയാ, വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിന് ഉത്ഭൂതമാകുന്ന ചില പ്രവൃത്തികളുണ്ട്, അത് ചെയ്യണം എന്നുള്ളതാ. ബാക്കി വായിച്ചു.
എന്നാൽ ഒരിക്കൽ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം
എന്റെ വിശ്വാസം ഞാൻ കാണിച്ചു തരുന്ന എന്റെ വിശ്വാസം കാണിച്ച പ്രവൃത്തികളല്ല, നീ നിന്റെ വിശ്വാസം പ്രവൃത്തികളില്ലാന്ന് വെല്ലുവിളിക്കുക യാക്കോസ്ലിയ. അപ്പോ നമ്മുടെ പ്രവൃത്തികളുണ്ട്, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. അതുകൊണ്ടായി നോയമ്പിൽ ഉപവാസം മിച്ചം പിടിക്കണം, ആർക്കെങ്കിലും എല്ലാം കൊടുക്കണം എന്നൊക്കെ പറയണം, ദശാംശം. ഇതെല്ലാം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ വർഷം നമ്മൾ തീരുമാനം എടുത്തേക്ക് ദശാംശം കൊടുക്കണം, എന്നാലും ഇച്ചിരി പൈസ അങ്ങോട്ട് കൊടുക്കുമ്പം നമുക്കൊരു പ്രയാസം. ആരായി അർഹതപ്പെട്ടവര് അല്ലേ, ആരായി അർഹതപ്പെട്ടവര് കണ്ടെത്തണം കേട്ടോ. ഈ നോയമ്പിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഓർത്തിരിക്കണം. 19-ാം വാക്യം കൂടെ വായിച്ചേ. 19-ാം വാക്യം,
ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ കൊള്ളാം, പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്നു.
അല്ല, ഇതിന്റെ കടുപ്പത്തിലാ യാക്കോബ് ശ്ലീഹ പറയുന്നത്, നീ ദൈവം ഏകനാ, നിനക്ക് വിശ്വാസം, നിന്റെ എന്താ വിശ്വാസം? ദൈവം ഏകനാണ്, ദൈവമാണ് എല്ലാം നടത്തുന്നത്, ദൈവത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കൊള്ളാം, നല്ല കാര്യം. നീ മാത്രമല്ലടാ ഊഹ്, പിന്നാരും ഉണ്ട്, പിശാചുക്കളും അത് വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് പിശാചുക്കളും അത് വിശ്വസിക്കുന്നുണ്ട്. ബാക്കി കാര്യം
വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്?
അങ്ങനെ അബ്രഹാമിന്റെ വിശ്വാസം എന്നാണ് പൗലോസ് ശ്ലീഹ അബ്രഹാമിന്റെ വിശ്വാസം എന്നാണ് അവതരിപ്പിക്കുന്നതെങ്കിലും യാക്കോബ് ശ്ലീഹ പറയുന്ന വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവൃത്തി. അപ്പൊ വിശ്വാസം ഉണ്ടായാൽ അതിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടാകണം, അത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ. അതില് നമ്മൾ ധർമ്മം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് അതിന്റെ അർത്ഥത്തിൽ നമ്മൾ ദശാംശം ദൈവത്തിന് കൊടുക്കാനുള്ളത്, ഭർണവാസിനിമയുടെ ഭാഷ പറഞ്ഞാല് ദൈവത്തിന് കൊടുക്കാനുള്ളത് ദശാംശം എടുത്ത് പുട്ടടിക്കരുത്. അത് അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ആശയം ഇത്രയേ ഉള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് പിശാചുക്കൾ പോലും വിശ്വസിക്കുകയും മുട്ടിടിക്കുകയും നിന്നേക്കാൾ കൂടുതൽ വിറയ്ക്കുകയും ചെയ്യുന്നു ദൈവം ഉണ്ടെന്ന് ഓർത്ത്. നമ്മുടെ ഓരോരുത്തരുടെ പ്രവൃത്തി കണ്ട ദൈവം ഉണ്ടെന്ന് പോലും, ദൈവഭയം എന്ന് പറയുന്ന അവനില്ലാത്ത രീതിയിലുള്ള ഇടപാടുകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം. അത് ആരാണേലും, അച്ചായന്മാരാണേലും അമ്മാമ്മമാരാണേലും അച്ഛന്മാരാണേലും എല്ലാം കയ്യിലിരിക്കുന്നത് ദൈവം നമ്പരാൻ ഉണ്ടോന്ന് പോലും യാതൊരു ബോധ്യവും ഇല്ലാത്ത രീതിയിലുള്ളതാണ്. ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. പിശാചുക്കൾ പോലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഈ കാര്യമൊന്നുമില്ല എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അപ്പം നീയും പിശാചും തമ്മിൽ വിശ്വാസം മാത്രമേ ഉള്ളെങ്കിൽ നീയും പിശാചും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിശാചി നിന്നേക്കാളും കൂടുതൽ ദൈവം ഉണ്ടെന്ന് ചിന്തിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ആളാണ് പിശാച്. അപ്പോ വ്യർത്ഥ മനുഷ്യ, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ മുഖേന വേണം കാണിക്കാൻ എന്നുള്ളത് പറയുക. അപ്പോൾ ഈ പ്രവൃത്തികൾ, ആ പ്രവൃത്തികളുടെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പടിയാണ് വിശുദ്ധ കുർബാന സ്വീകരണം എന്നുള്ളത്. വിശുദ്ധ കുർബാന സ്വീകരണം ആ പ്രവൃത്തിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, എന്റെ മാംസം തിന്നണം, രക്തം കുടിക്കണം, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയവര് പിന്നെ അവനെ വിട്ടുപോയി, പിന്നെ അവനോട് കൂടി സഞ്ചരിച്ചില്ല. വിശുദ്ധ കുർബാന വേണ്ടാന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവനോട് കൂടി സഞ്ചരിക്കുന്നവരല്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-67 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നെ അവനോട് കൂടി സഞ്ചരിക്കുന്നില്ല, ഈ കൂട്ടത്തിലുള്ളവരല്ല എന്ന് നമ്മൾ കാണും. അപ്പോൾ വിശുദ്ധ കുർബാനയെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഈ സാത്താനാരാധന ഇപ്പൊ ഇവിടെ കൂടുതലുണ്ടല്ലോ അല്ലേ, ഡെവിൾ വർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ, സേറ്റൻ വർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ, ബ്ലാക്ക് മാസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതിനവർ കൊണ്ടുപോകുന്ന എന്നാണെന്നറിയാ, ഇവിടെ വിശുദ്ധ കുർബാന ചൊല്ലിയ വിശുദ്ധ കുർബാന എങ്ങനെയെങ്കിലും വന്ന് അവര് മേടിച്ചുകൊണ്ട് പോയിട്ട് അതിനെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക. അപ്പൊ അത് അതുകൊണ്ട് ഓർത്തിരിക്കുക, വിശുദ്ധ കുർബാനയോട് അനാദരവ് കാണിക്കുന്നവർ, ഈ ബ്ലാക്ക് മാസ് ചെയ്യുന്നവര് വന്ന് വിശുദ്ധ കുർബാന എവിടുന്നേലും മേടിച്ചുകൊണ്ട് പോയി മേടിക്കുക എന്ന് പറയുന്ന അതിന് കിട്ടാൻ സാധ്യതയുള്ളവരെ ഒരിടം എനിക്ക് തോന്നുന്നു കാത്തലിക് ചർച്ചുകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ കയ്യിൽ കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് വിശ്വാസികളായ ഉള്ളവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന കൊടുക്കാറുള്ളൂ. രഹസ്യം രഹസ്യം കൽപ്പി ജീസൻ രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്ക് നമ്മൾ വരുന്നുണ്ട്, ആ ഭാഗം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അത് പ്രാക്ടിക്കൽ സൈഡിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കർത്താവിന് ശരി വായിച്ചേ 34-ാം സങ്കീർത്തന 8-ാം വാക്യം. യഹോവ നല്ലവൻ അങ്ങനെ രുചിച്ചറിയുന്നേ, അതാ വിശുദ്ധ കുർബാന സ്വീകരണം കേട്ടോ. നല്ലതെന്ന് രുചിച്ച് തന്നെ അത് അത് ലിറ്ററലി അത് രുചിച്ചറിയാൻ പറഞ്ഞാലും ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ട് വെള്ളമിറക്കാനല്ലല്ലോ, നേരിട്ട് വായ തുറന്ന് സ്വീകരിക്കാൻ യേശുക്രിസ്തു ഒരു അവസരം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് സ്വീകരിക്കണമെന്ന് അതിന്റെ അർത്ഥം. അത് ഇത് ഷാഡോയാ ഈ പഴയ നിയമത്തിൽ പറയുന്നത്, അതിന്റെ എസൻസ് ആണ് ഈ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു നല്ലവൻ, യഹോവ നല്ലവൻ എന്ന് രുചിച്ച് തന്നെ നമുക്ക് അറിയാനുള്ള, അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. നമുക്കറിയാൻ മേല വാനവരിടയിൽ അസൂയാദോഷം പാടുണ്ടോ എന്ന് അറിയാൻ മേല, പാടുണ്ടെങ്കിൽ ആരോടാ? മനുഷ്യ സുതരോട് ആ ക്രോബേന്മാർക്ക് ഉണ്ടത് ന്യൂനം. കാരണം അഗ്നിമയന്മ നോക്കി വിറയ്ക്കുന്നവനെ കൈകളിലെടുത്ത് അപ്പം വീഞ്ഞായിട്ട് നമ്മൾ ആഘോഷിക്കുക. അപ്പൊ അത്ര ഒരു വലിയ പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ അത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. യോഹന്നാൻ സുവിശേഷം 6:33 വാക്യം. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ 6:35 യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ്. വിശുദ്ധ യോഹന്നാൻ 6 പ്രസക്ത ഭാഗങ്ങൾ 54 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 54 മുതൽ
എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്, അവൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാവുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിറഞ്ഞു വന്ന അപ്പം ഇതാവുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും
അത് മതി, അത് മതി. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലല്ല ഈ ജീവനുള്ള അപ്പത്തെ സ്വീകരിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ യേശുക്രിസ്തു ശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് ജീവിക്കുന്നവരിൽ യേശുക്രിസ്തുവും അവർ യേശുക്രിസ്തുവിലും വസിക്കുന്നു. എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന്. അപ്പം വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള നമ്മുടെ കർത്താവിന്റെ അരുളപ്പാടുകളാണ് അത് ശ്രദ്ധിച്ചത്. നമ്മുടെ ഈ തീർത്ഥാടന ജീവിതം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ദൈവം നമ്മുടെ ഈ ഇറ്റ്സ് എ പിൽഗ്രിമേജ് ടു ദ ഇറ്റേണൽ ലൈഫ്, നിത്യജീവനിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. അതിനർത്ഥമായിട്ടൊരു ജീവിതമാണ് നിത്യജീവൻ. അതിനകത്ത് പറയുന്നുണ്ട് നിത്യജീവൻ ഒടുക്കത്തെ ഞാൻ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന, യോഹന്നാന്റെ സുവിശേഷം 11 പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നാ ശാരീരികമായി മരിക്കത്തില്ലെന്നാണോ? എല്ലാം മരിക്കും. പക്ഷെ ജീവിച്ചിരുന്ന വിശ്വസിച്ച് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് നിത്യജീവന്റെ അനുഭവം ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നിത്യജീവനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവന്റെ ശരീര രക്തങ്ങളെ യഥാവിധി ഭംഗിയായിട്ട് അനുഭവിക്കുകയും വേണം. ഇനിയും വീണ്ടും ഈ പുസ്തകത്തിലേക്ക് വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് വാഴ്വിൽ ഡിസ്മിസലിന്റെ സമയത്ത് കാർമികൻ പറയുന്ന കാര്യമുണ്ട്, നിങ്ങളെ ഫലമേൽപ്പിച്ച തണ്ണീർ കുടികളോടും വഴിയാഹാരത്തോടും കൂടി സമാധാനത്തോടെ പോവുക. അപ്പോൾ വഴിയാഹാരം, തണ്ണീർ കുടി എന്ന് പറഞ്ഞാൽ കുടിക്കാനും കഴിക്കാനും ഉള്ളത് കിട്ടി, ശരീരവും രക്തവും. അപ്പോൾ വഴിയാഹാരം, വഴിയാഹാരം എന്ന് പറഞ്ഞാൽ ഏതാ വഴി? ഏതാ നിത്യജീവനിലേക്കുള്ള വഴിയാ, അത് തീർത്ഥാടനമാണ്. അത് വഴിയിലെ ആഹാരമാണ് ശരീരം, വഴിയിലെ തണ്ണീർ കുടിയാണ് വെള്ളമാണ് രക്തം. അപ്പോൾ വിശുദ്ധ തിരിശരീര രക്തങ്ങളാണിത്, അത് ഇവിടുത്തെ തീർത്ഥാടനത്തിനും മടക്കയാത്രയ്ക്കും ഉള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ സ്വീകരിക്കാൻ കൊണ്ടും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 19 34 വാക്യം ഒന്ന് വായിച്ച് യോഹന്നാൻ 19:34
എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവരെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സത്യം പറഞ്ഞു.
മതി മതി. അപ്പോൾ രക്തത്തിന്റെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള ഭാഗമാണെങ്കിൽ ഇപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. രക്തവും വെള്ളവും അതിൽ നിന്ന് പുറപ്പെട്ടു. ആ രക്തമാണ് ജീവൻ ആയിട്ട് നമുക്ക് നൽകിയത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു രക്തത്തിന്റെ പ്രാധാന്യം, ഉൽപ്പത്തി പുസ്തകം, ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകത്തിൽ നോക്കി കണ്ടു രക്തത്തിന്റെ പ്രാധാന്യം. രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകേണ്ടതിന് യാഗപീഠത്തിൽ അർപ്പിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയുക. മഹാവർത്തന പുസ്തകത്തിൽ നിന്ന് കണ്ടതാ. അപ്പൊ യാഗപീഠത്തിൽ അത് ആ പ്രായശ്ചിത്തമാകാനായിട്ട് അർപ്പിച്ചു. അതാരർപ്പിച്ചു? യേശു ക്രിസ്തു അർപ്പിച്ചു. ആ യേശു ക്രിസ്തു പറഞ്ഞു, ഇതെന്റെ ശരീരം ഇതെന്റെ രക്തമാണ്, അത് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ പാപപരിഹാരങ്ങൾക്കിന് വേണ്ടി, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും, ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ, പിന്നെയോ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. അത് യേശു ക്രിസ്തു കൽപ്പിച്ച കാര്യമാണ്, അത് നമ്മൾ വീണ്ടും അപേക്ഷിക്കുക, അതിന് തന്നെ ഞങ്ങൾക്കായി തീരണമേ എന്ന്. അപ്പോൾ അതാണ് വഴിയാഹാരമായി തണ്ണീർ കുടിയായി തീരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അങ്ങനെ പറഞ്ഞ ആ ഇൻട്രൊഡക്ഷൻ ആ പുസ്തകത്തിൽ അവസാനിക്കുന്നു. എന്നാൽ യോഹന്നാനെ സുവിശേഷവുമായിട്ടുള്ള ബന്ധം, അതാണ് അടുത്ത ഒരു ഹെഡിംഗ് ആയിട്ട് തിരുമേനി എഴുതിയിരിക്കുന്നത്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും വിശുദ്ധ കുർബാനയും. അതിനകത്താണ് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ വരുന്നത്. യോഹന്നാന്റെ സുവിശേഷവും വിശുദ്ധ കുർബാനയും, അതിനെയാണ് കുറച്ചൊന്ന് തിരുമേനി ബേസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിന്റെ പ്രത്യേകത വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവുമായി അനവധി ബന്ധങ്ങളുണ്ട് എന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ ഭാഷ്യപ്രകാരം ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട് ക്രൂശിക്കപ്പെടുന്നത് 19:31 അന്ന് ഒരുക്ക നാൾ, ആ ശാബത്ത് നാൾ വലിയതാകുകൊണ്ട് അന്നെടുത്ത് 19:31 എടുത്തു. അപ്പോൾ ഈ കുഞ്ഞാട് അറക്കപ്പെടുന്ന ശാബത്തിന്റെ ഒരുക്ക നാളിലാണ്, യഹൂദന്മാർ പെസഹായിക്ക് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. വായിച്ചാട്ടെ.
അന്ന് ഒരുക്ക നാളും ആ ശബത്തിനാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ കുശിന്മേലിരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒഴിച്ച് എടുപ്പിക്കാൻ യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു.
അതായത് നമ്മളിവിടെ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഈ പെസഹ നമ്മള് ആചരിക്കുന്ന ഒറ്റ ദിവസമേ ഉള്ളൂ, പെസഹ എന്ന് പറയുന്ന വ്യാഴാഴ്ച. സത്യത്തില് യഹൂദന്മാരുടെ പെസഹ എത്ര ദിവസമാണെന്നറിയാവോ? അതും വരെ 7 ദിവസം അവരുടെ പെസഹ. പുറപ്പാട് പുസ്തകം വായിച്ച്, പുറപ്പാട് പുസ്തകം 12:15 15-ാം വാക്യം വായിച്ച്.
ഏഴു ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. ഒന്നാം ദിവസം,
ഏഴു ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ, ദ ഫീസ്റ്റ് ഓഫ് അൺലെവൻഡ് ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുകൾ എന്ന് പറയുന്ന 7 ദിവസമാണ്. നിങ്ങള് ഇപ്പൊ ചെയ്യണ്ട, ഇത് കഴിഞ്ഞിട്ട് പാസ്ഓവർ ഡേ എന്ന് ചുമ്മാ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പൊ അവിടെ ഈ യഹൂദന്മാർ ഇപ്പോഴും ഈ പാസ്ഓവർ ഡേ ഉണ്ടല്ലോ, അവരെ പാസ്ഓവർ 2018 വിൽ ബിഗിൻ ഇൻ ദി ഈവനിങ് ഓഫ് ഫ്രൈഡേ മാർച്ച് 30 ആൻഡ് എൻഡ്സ് ഇൻ ദി ഈവനിങ് ഓഫ് സാറ്റർഡേ ഏപ്രിൽ 7. അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഈ പെസഹ എന്ന് പറയുന്നത്. നമ്മുടെ തലയ്ക്കകത്ത് ഒരു കാര്യം കയറി, എങ്ങനെയാ നമ്മളത് പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നം കൂടെയാണ്. പെസഹ വ്യാഴാഴ്ച, വ്യാഴാഴ്ച പെസഹ നടന്നു, വെള്ളിയാഴ്ച കർത്താവ് കുരിശിക്കപ്പെട്ടു എന്ന്. നമ്മൾ പെസഹ എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ പെസഹ. അത് അതെന്താണ്, ഇതുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? നിങ്ങൾക്കറിയാം നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം പുളിപ്പുള്ള അപ്പമാണോ പുളിപ്പില്ലാത്ത അപ്പമാണോ? പുളിപ്പുള്ള അപ്പമാ. എന്നാൽ ഈ യഹൂദന്മാരുടെ പെസഹ അനുസരിച്ച് ഇപ്പം വായിച്ചത് 7 ദിവസം എന്നാ അപ്പം തിന്നണമെന്നാ പറഞ്ഞു, പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ഇതൊരു വലിയ കൺഫ്യൂഷൻ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ കിടപ്പുണ്ട്. ഈ പുളിപ്പില്ലാത്ത അപ്പം പെസഹായിക്ക് തിന്നണമെന്ന് പറഞ്ഞിട്ട് ഓർത്തഡോക്സുകാരൻ എന്തിനാണ് പുളിപ്പുള്ള അപ്പം തിന്നുന്നതെന്ന്. ഒന്നാമത്തെ വിഷയം, യഹൂദന്റെ പെസഹ അല്ല നമ്മൾ ആചരിക്കുന്നത്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ പെസഹ. അതാണ് ഇവിടെ വായിക്കുന്നത്. ഈ വാക്യം വളരെ 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 പ്രസക്തമാണ്. അത് വായിച്ച് ഒന്നുകൂടെ വായിച്ച്, 19:31
അന്ന് ഒരുക്ക നാളും ആ ശബത്തിനാൾ വലിയതുമാകൊണ്ട്
മതി. അന്ന് ഒരുക്കനാളാണ്, അന്ന് ഒരുക്കനാളാണ് ആ ശാബത്ത് നാൾ വലിയതാകുകൊണ്ട്. ഒരുക്കനാളെന്ന് പറഞ്ഞാൽ ഒരുങ്ങുകയാ. എന്തിനു വേണ്ടി? ആ പെസഹ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെസഹ അനുഭവത്തിന് വേണ്ടി ഒരുങ്ങുകയാ. അപ്പോൾ യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പെസഹ ദിവസമല്ല, ആ ഒരുക്ക നാളുകളിൽ ആ ദിവസങ്ങൾക്ക് മുമ്പാ. അപ്പോൾ പെസഹായിക്ക് ഉപയോഗിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പമല്ല അത്. നമ്മള് ഇസഹാക്കിന്റെ ക്രമം, നമ്മുടെ പിന്നെ വിശുദ്ധ കുർബാന തക്സായിലെ ഇസഹാക്കിന്റെ ക്രമം ചൊല്ലുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, തൃക്കരത്തിൽ സാധാരണ അപ്പം എടുത്തു എന്ന് രേഖപ്പെടുത്തിയേക്കുന്നത്. സാധാരണ അപ്പം എടുത്തു, കാര്യം എന്നാ, പെസഹ ആയിട്ടില്ല, പെസഹ ഒരുക്കനാളിന് മുൻപേ ആണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിഷ്യന്മാരുമായിട്ട് ചേർന്നിരുന്ന്, നമ്മളത് പെസഹ തന്നെയായിട്ടാണ് സമവിഷ്ടണ സുവിശേഷങ്ങളിൽ പെസഹ ഭോജനം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ പെസഹ ഭോജനം എന്ന് പറയുന്നത് ഒരു ദിവസം കൂടി മുൻപിൽ അതൊരു ഗുരുശിഷ്യ ബന്ധത്തിൽ നടത്തുന്നതായ ഒരു പെസഹയാണെന്നുള്ളത് ഓർത്തിരിക്കണം. അതിന്റെ ഒരു ഒരുക്ക നാളുകളിൽ നടത്തിയ ഒരു കാര്യമാണ് അതിനെ യേശു ക്രിസ്തു. കാരണം ഈ പെസഹ കൃത്യമായിട്ട് നടക്കുമ്പോൾ താൻ പെസഹ കുഞ്ഞാടായിട്ട് അറുക്കപ്പെടാൻ പോവുക, താനാണ് ഈ പ്രാവശ്യത്തെ പെസഹ കുഞ്ഞാട്. അതുകൊണ്ട് മറ്റേ പഴയ നിയമം ആചരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല അതിനെ പുതിയതാക്കി തീർക്കാൻ പോവുക. ഐ ആം ഗോയിങ് ടു ബി ദ ലാംബ്, ഞാൻ കുഞ്ഞാടായിട്ട് മാറാൻ പോവുക, ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി. യഹൂദൻ എപ്പോ പെസഹ ആചരിക്കുന്നു അതേസമയം തന്നെ, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞേ ഫ്രൈഡേ മാർച്ച് ഈവനിങ് ഓഫ് ഫ്രൈഡേ, ഈവനിങ് ഓഫ് ഫ്രൈഡേ മാർച്ച് 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റർജിക്കൽ ഡേ ഏത് ദിവസം തുടങ്ങി? ഫ്രൈഡേ റെഗുലർ ഡേ, ആ സാറ്റർഡേ തുടങ്ങി. കാരണം നമ്മളത് തന്നെയാ, നമ്മൾ ആ ആരാധനാ ക്രമത്തിൽ ശനിയാഴ്ച തുടങ്ങുകയാ വെള്ളിയാഴ്ച രാത്രി. എന്തുകൊണ്ടാ? യഹൂദന്മാരുടെ ആരാധനാ ക്രമീകരണ സന്ധ്യ സുതാറ രാത്രി പ്രഭാതം മൂന്നാം മണി ആറാം മണി ഒമ്പതാം മണി ഇങ്ങനെ ഏഴ് യാമ പ്രാർത്ഥനകൾ. എന്തുകൊണ്ടാണ് നമ്മൾ അത് എടുത്തേക്കുന്നത് അറിയാവോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സന്ധ്യാസമയത്ത് യേശു ക്രിസ്തു യാഗമായി തീർന്നു, അതിനുശേഷമുള്ള ഒരു ആ സന്ധ്യായാഗം എന്നുള്ള ഒരു വലിയ കാര്യം. എന്നാൽ പഴയ നിയമത്തിൽ സൃഷ്ടികർമ്മം നടത്തിയപ്പോ പറഞ്ഞേക്കുന്നത് എന്നാ, രാവിലെയായി ഓരോ സൃഷ്ടിയും കഴിഞ്ഞതിന് ശേഷം രാവിലെയായി സന്ധ്യയായി ഒന്നാം ദിവസം, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നേ. ആ സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ സന്ധ്യ തുടക്കം, പ്രഭാതം അത് കഴിഞ്ഞ് വരുന്നതാ, സന്ധ്യയോടുകൂടിയാ തുടങ്ങുന്നത്. അപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുക ഇവിടെ. അതുകൊണ്ട് ഇവിടെയും ഈ പെസഹ പെരുന്നാള്, ഏകദേശം 7 ദിവസം നീണ്ടു നിൽക്കുന്ന പെസഹ പെരുന്നാള് ശനിയാഴ്ച ശാബത്ത് ദിവസം ഒരുക്ക ശാബത്ത് ദിവസത്തോടുകൂടിയാ തുടങ്ങുന്നത്, വെള്ളിയാഴ്ച ഒരുക്ക ദിവസമാണ്. അപ്പോൾ യേശു ക്രിസ്തു അനുഭവിച്ചു എന്ന് പറയുന്ന ഈ പെസഹയിൽ പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല, മനസ്സിലായി? അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുക. രണ്ട് വാക്യം കൂടെ വായിച്ചു. ഈ പുളിച്ച മാവ് എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചേക്കുന്ന രണ്ട് വാക്യങ്ങൾ വായിച്ച് മത്തായി 13:32.
അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. 12:32
വായിക്കാം, 32 അല്ലേ?
12:13. അതെല്ലാ വിത്തിലും ചെറിയ
സ്വർഗരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞു തുടങ്ങുന്ന വായിക്കാം. എത്ര വാക്യം?
സ്വർഗരാജ്യം കടുക് മണിയോട് സദൃശ്യം.
അതല്ല, ഹോൾഡ് ചെയ്യ് പ്ലീസ്, ഹോൾഡ് ഓൺ 1 സെക്കൻഡ്. ഓർമ്മയിൽ നിന്ന് പറയുന്ന ഞാൻ ഒന്ന് തപ്പിയെടുത്തോട്ടെ, പറഞ്ഞത് തെറ്റിപ്പോയോ?
33-ാമത്തെ വാക്യം.
ആ, അപ്പൊ ഒരു വാക്യത്തിന്റെ തെറ്റേ ഉള്ളൂ. വായിച്ചു.
സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 തരം മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടച്ചു വെച്ചു.
സ്വർഗരാജ്യം എന്തിനോട് സദൃശ്യ? സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം, വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം. അടുത്ത വാക്യം വായിച്ചേ, ലേവിയ 7:13 വായിച്ചേ. ലെവിറ്റിക്സ് ചാപ്റ്റർ നമ്പർ 7:13.
സ്തോത്രമായുള്ള സമാധാന യാഗത്തോടു കൂടെ പുളിച്ച മാവ് കൊണ്ട് ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം.
ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും ആ സ്തോത്രയാഗം അർപ്പിക്കണം. എങ്ങനെ അർപ്പിക്കണം എന്ന് പറഞ്ഞേ? പുളിച്ച മാവിനോടുകൂടി, മനസ്സിലായോ? അപ്പോൾ അതാ യേശു ക്രിസ്തു സ്ഥാപിച്ച സാധാരണ അപ്പം കൊണ്ടുള്ള വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് പുളിച്ച മാവ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം, ലേവിയ പുസ്തകം 7:13 വാക്യത്തിൽ ഇത് പറയുന്നു. അപ്പോൾ ഇസഹാക്കിന്റെ ക്രമത്തിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തൃക്കരത്തിൽ സാധാരണ അപ്പം എടുത്തു എന്നാണ് രേഖപ്പെടുത്തുന്നത്. ഇസഹായിക്ക് മുൻപ് ഗുരുശിഷ്യന്മാർ താന്താങ്ങളുടെ ഭവനത്തിലല്ലാതെ പെസഹായ്ക്ക് മുൻപായി കൂടി വരാറുണ്ടായിരുന്നത്രേ. അതാണ് കർത്താവ് അന്തി അത്താഴമായി കഴിച്ചതെന്ന് പിതാക്കന്മാർ പറയുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായിരുന്നു സ്മരണായിലെ വിശുദ്ധ പോളികർപ്പോസ്. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടാണ് ഈ ഈസ്റ്റേൺ ചർച്ചിന് ഈ പാരമ്പര്യങ്ങൾ ലഭിച്ചത്. അപ്പൊ പോളികർപ്പോസ് ആണ് ഇതിന്റെ വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം, അതിനകത്ത് തിരുമേനി ഈ വിഷയം അവതരിപ്പിക്കുമ്പം യോഹന്നാന്റെ സുവിശേഷവുമായിട്ട് ചേർത്ത് വിശുദ്ധ കുർബാന ആയിട്ടുള്ള ബന്ധം, ടോട്ടൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21 വരെയുള്ള അധ്യായങ്ങള്, വിശുദ്ധ കുർബാനയും ആയിട്ടുള്ള ബന്ധം, അത് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചേക്കുന്നു. അത് ഞാൻ ഒത്തിരി വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഒത്തിരി അത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആ ചാർട്ടറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. രണ്ട് കാര്യങ്ങളാണ്, രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം, അത് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. 1-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്ന് പറയുന്നു. 13-ാം അധ്യായം മുതൽ, അല്ലെങ്കിൽ 12-ാം അധ്യായത്തിന് അവസാനം വരെ, 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 21-ാം അധ്യായത്തിന്റെ 25 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. അപ്പോൾ 1 മുതൽ 12 എന്ന് തന്നെ പറയാം, 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെന്നും 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും, അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. 1, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്; 2, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഒരു രണ്ട് ഭാഗങ്ങളായിട്ട് ക്രമീകരിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറയുകയും കൂടി ചെയ്യാം. വിശുദ്ധ കുർബാനയുടെ പരിശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് മറിയന്തിയിലെ തോക്ക്, നിന്നെ പ്രസവിച്ച മറിയാമും ചൊല്ലുന്ന സമയം മുതല് പിന്നീട് എന്തൊക്കെയാ നടക്കുന്നത്? രണ്ടു ഭാഗത്തും വേദവായന നടക്കുന്നു, സ്ലീഹാവായന നടക്കുന്നു, ഏവങ്കേലിയും വായിക്കുന്നു. അതിനുശേഷം ഏവങ്കേലിയും വായിച്ച ഉടൻ തന്നെ പ്രസംഗിക്കണമെന്നാണ് വേദപുസ്തക പഠനം. വേദപുസ്തക പഠനം ഉടൻ തന്നെ പ്രസംഗിക്കണമെന്നാണ്. പക്ഷെ അന്നേരം പ്രസംഗിക്കാൻ പോയാൽ എത്ര പേര് പ്രസംഗം കേൾക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അച്ഛന്മാര് പിന്നെ ഇച്ചിരി ഒരു റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്രസംഗം നടത്തുന്നത്. പിന്നീട് പ്രൊമിയോൻ ഹൂസോയോ സദറ വിശ്വാസ പ്രമാണം, ഈ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗം, ഒരു ഭാഗം അത് വിശ്വസിക്കേണ്ടതിനുള്ള ഭാഗങ്ങൾ, അതെല്ലാം വായിച്ചു കേട്ടു മനസ്സിലാക്കി വചന ഭാഗങ്ങളെല്ലാം കേട്ടു. അത് ബ്രേക്കിംഗ് ഓഫ് വേർഡ് കേട്ടോ, ബ്രേക്കിംഗ് ഓഫ് വേർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞായിരുന്നല്ലോ, ബ്രേക്കിംഗ് ഓഫ് വേർഡും ഉണ്ട്, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡും ഉണ്ട്. ബ്രേക്കിംഗ് ഓഫ് വേർഡ് എന്ന് പറയുന്നത് വിശ്വസിക്കേണ്ടതിനുള്ള കാര്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നു. 13 തൊട്ടുള്ള അധ്യായങ്ങളിൽ ജീവൻ ഉണ്ടാകേണ്ടതിന്. വിശുദ്ധ കുർബാനയിൽ മറിയത്തിലേക്ക് മുതൽ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ടതിനുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദർഗായ കയറിയതിനു ശേഷം യാചിക്കേണ്ട സമയം ഇതാന്നുള്ള സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി യാചിക്കേണ്ട സമയം ഇതാന്നുള്ള സമയത്ത് എല്ലാരെയും ഫർഹ എന്ന് പറഞ്ഞാൽ ആ കുർബാനയ്ക്ക് പേരെഴുതിയിരുന്ന ബുക്കാണ്. ആ ബുക്കില് നേരത്തെ തന്നെ കുർബാനയ്ക്ക് പേരെഴുതി, അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് സമയം നമുക്കത് വരുവാണെങ്കിൽ പറയാം. എന്നാൽ ഇപ്പൊ ഓർത്തപ്പോ അങ്ങ് പറയാം, ഈ വിശുദ്ധ കുർബാനയ്ക്ക് പേര് കൊടുക്കേണ്ടതേ ആ യാചിക്കേണ്ട സമയത്തായ സമയത്തല്ല, വിശുദ്ധ കുർബാനയ്ക്ക് പേരുകൾ ഓർക്കുന്നത് പ്രധാനമായിട്ട് തുയോബോയ്ക്ക് കയറുന്ന സമയത്താണ്. മിക്കവാറും അതിന് അവബോധമുണ്ട്, ചിലർക്കെങ്കിലും അവബോധം ഇല്ലെങ്കിൽ പറയുന്നു. തുയോബോയ്ക്ക് മുമ്പേ, ഒന്നെങ്കിൽ തലേദിവസം സന്ധ്യാ നമസ്കാരം മുതൽ കുർബാനയെ സംബന്ധിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണം. സന്ധ്യാ നമസ്കാരത്തിൽ സംബന്ധിച്ച് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പള്ളിയിൽ അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ, പള്ളിയിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കഴിയുമെങ്കിൽ അതിൽ പോയി തന്നെ സംബന്ധിക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ അതിന് അത് നടത്തി ഒരുക്ക പിറ്റേ ദിവസം ഓർക്കടികളുടെ എല്ലാം പേരുകളെല്ലാം എഴുതി അത്രയും നേരത്തെ തന്നെ പള്ളിയിലെത്തി, സന്ധ്യാ നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവർ തലേദിവസം തന്നെ പേരുകൾ എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ കുർബാനയ്ക്ക് പുരോഹിതൻ തുയോബോയ്ക്ക് കയറുന്നതിന് മുൻപേ പേരുകൾ എഴുതി കൊടുക്കണം. രണ്ടു മൂന്ന് സമയങ്ങളിൽ പ്രധാനമായിട്ടും ഓർക്കുന്നത് ആ സമയത്തെല്ലാം ഓർക്കാനായിട്ട് നേരത്തെ തന്നെ പേരുകൾ കൊടുക്കണം. ഞാൻ പറഞ്ഞത് യാചിക്കേണ്ട സമയം ഇതാ എന്നുള്ള ചൊല്ലുന്ന സമയത്ത് എല്ലാവരുടെ പേരുകൾ ഓർത്തു. അതിനുശേഷം അത്രയും നേരം പുരോഹിതൻ എവിടെ നിന്നാ കുർബാന ചൊല്ലുന്നേ? താഴെ നിന്ന, ദർഗായ്ക്ക് താഴെ, ദർഗ എന്ന് പറഞ്ഞാൽ ആ പടി, അതിന് താഴെ നിന്ന. ഇത് ചൊല്ലുന്ന സമയത്ത് എവിടേക്ക് കയറും? യാചിക്കേണ്ടും കഴിഞ്ഞിട്ട് ദർഗായിലേക്ക് കയറും. ദർഗായിലേക്ക് കയറിയിട്ടാണ് ചൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഈ യാചിക്കേണ്ട സമയം ഇത്, അല്ലെ, വിശ്വാസ പ്രമാണം ചൊല്ലുന്നിടം വരെയുള്ള സമയം എന്ന് പറയുന്നത് വിശ്വാസ പഠിതാക്കൾക്ക് വേണ്ടിയുള്ള സമയം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാകാനായിട്ടെ, വിശ്വാസ പ്രമാണം ചെല്ലുമ്പോ ശുശ്രൂഷക്കാരൻ ധൂപുകുറ്റിയായിട്ട് അങ്ങോട്ട് പോകും, പടിഞ്ഞാറ് വശത്തേക്ക് പോകും. എന്താ അതിനർത്ഥം എന്നറിയാവോ? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാ, ഒന്നോ രണ്ടോ പറഞ്ഞിട്ടുണ്ടോ, അതിൽ കൂടുതലോ പറഞ്ഞു കാണുമെങ്കിൽ വീണ്ടും പറയുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് കാറ്റക്യൂമൻ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാറ്റക്യൂമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാറ്റക്യൂസം എന്ന് പറഞ്ഞാൽ വിശ്വാസ പഠനമാണ്, കാറ്റക്യൂമൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം പഠിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പിന്നീട് ആ ഭാഗം വരുമ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം, എന്നാലും മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. അവിടെ ഈ കാറ്റക്യൂമനകത്ത് ലേണേഴ്സ് ഉണ്ട്, നീലേഴ്സ് ഉണ്ട്, കൺഫസേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് അത്രയും നേരം വാതിലുകളെല്ലാം തുറന്നിട്ടേക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വാതിലുകളെല്ലാം അടയ്ക്കും. ആ സമയത്ത് ഒരു എക്സോട്ടേഷൻ ഉണ്ടായിരുന്നു പണ്ട്, വിശ്വാസം സ്വീകരിക്കാത്തവരെ, മാമോദിസ സ്വീകരിക്കാത്തവരെ, സത്യവിശ്വാസികളല്ലാത്തവര്, അല്ലെ തലയ്ക്ക് സ്ഥിരത ഇല്ലാത്തവര്, നല്ല ബോധത്തോടുകൂടി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ മേലാത്തവര്, ഇവരെല്ലാം അവിശ്വാസികള്, പ്രജാതികള്, മദ്യപന്മാരെ, യമന്മാരെല്ലാം ഇറങ്ങിപ്പോണെന്ന് പറയുമായിരുന്നു. ഇന്നിപ്പം ആ ഒരു എക്സ്പോർട്ടേഷൻ ഒരു ആർച്ച് ഡീക്കൻ പറയുന്ന ഒറ്റ കൂതാശ നമുക്കുള്ളത് മൂറൻ കൂതാശയാണ്. ഈ വർഷം നടക്കുന്നുണ്ട് മൂറൻ കൂതാശ. മൂറൻ കൂതാശയ്ക്ക് മാത്രം ഇപ്പോഴും അത് അനൗൺസ് ചെയ്യുകയും എന്നിട്ട് വാതിലുകളെല്ലാം അടയ്ക്കുകയും ചെയ്യും. ആ വാതിലുകളെല്ലാം അടച്ചതിന് ശേഷം പിന്നീടുള്ള ഭാഗം വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാ, അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാ. അതുകൊണ്ടാണ് ഈ വിശുദ്ധതകൾ, ഈ വിശുദ്ധതകൾ ആർക്കാ നൽകുന്നേ? ആ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകുന്നു. ചില അച്ഛന്മാരെ മാത്രം എന്നും കൂടെ പറയും, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു എന്ന് പറയും. കാരണം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാ. അതുകൊണ്ടാണ് പറയുന്നത് യേശുക്രിസ്തു ശിഷ്യന്മാര് മാത്രം അനുഭവിച്ചതായ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാര്യം എന്നാ? രഹസ്യം, രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യം എനിക്കും വീട്ടുകാർക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസ പ്രമാണത്തിന് മുൻപായിട്ട് ഇവരെല്ലാം പുറത്തു പോകണം എന്നുള്ള പണ്ട് ഒരു എക്സോട്ടേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. പണ്ട് വാതിലെല്ലാം അടയ്ക്കും, ഇവിടെ അമേരിക്ക ആയതുകൊണ്ട് വാതിലൊക്കെ അടയ്ക്കും, നാട്ടിലാണ് വാതിൽ തുറന്നിട്ടും നാടകശാല കുറെ എണ്ണം അങ്ങോട്ടും തിരിഞ്ഞിരിക്കും, അങ്ങോട്ടും തിരിഞ്ഞിരിക്കും, ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും, അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇത് ഈ നാടകശാല എന്ന് പറയുന്ന ആ കാര്യം തന്നെ ആർക്കു വേണ്ടിയുള്ളതാ? ഈ കാറ്റക്യൂമിന് വേണ്ടിയുള്ളതാ, വിശ്വാസ പഠനക്കാർക്ക് വേണ്ടിയുള്ളതാ. അന്ന് ഒരു ദിവസം ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവർക്ക് നാടക രൂപത്തിലും, നേരത്തെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള നാടക രൂപത്തിലോ പരിചയമുട്ടുകളിയുടെ രൂപത്തിലോ മാർഗംകളിയുടെ രൂപത്തിലോ ഒക്കെ ഈ സുവിശേഷം ഒക്കെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് അതിന് നാടകശാല എന്ന് പറയുന്നത്. അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഈ അടയ്ക്കും. വിശ്വാസ പ്രമാണത്തിന് ശേഷം, കഥകളെല്ലാം അടച്ചതിന് ശേഷം പിന്നെ ശുശ്രൂഷക്കാരൻ പറയുന്ന ഒരു ഷോട്ടേഷൻ ഉണ്ട്, ഇപ്പോഴും അത് പറയുന്നുണ്ട്. സൗമൻ ഗാലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലവണ്ണം നിൽക്കണം. സൗമൻ ഗാലോസ് ക്രിയലൈസ് തന്നെ. സൗമൻ ഗാലോസ് എന്ന് പറഞ്ഞാൽ നാം നല്ലവണ്ണം നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇത്ര നേരം തന്നെ ബോധമില്ലാതെ അവിടെ ഇവിടെ നീ ഷിഫ്റ്റിന് പോകുന്ന കാര്യം, അവിടെ ജോലിക്ക് പോയപ്പോ ബോസ് ചൂടായ കാര്യം, നാളെ ഇനി അവനെ പോയി എങ്ങനെ പോയിക്കണ്ടി എന്നുള്ള കാര്യം ഒക്കെ നീ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ബി സ്റ്റാൻഡ്, ഇനി നീ നല്ലവണ്ണം നിൽക്കണം. അപ്പോഴത്തേന് ജനങ്ങൾ എന്നാ പറയും? വിശ്വാസികളെല്ലാം അത്ര ഉറക്കം തൂങ്ങിയുന്നവരെല്ലാം എന്നാ പറയും? ആ കുറിയലായസ് എന്ന് പറയാം. ചിരിക്കേണ്ട കാര്യമില്ല, ഉള്ള കാര്യമില്ല ഞാൻ പറയുന്നത്. കുറിയലായസ് എന്ന് എന്നാ കുറിയലായസ്? ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ് സിന്നേഴ്സ്. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണേ. ഒരു പിന്നീട് പിന്നീട് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ആ ഉരുക്കത്തോടുകൂടി അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ക്രമം നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടതിന്, ആ വിശ്വാസ പഠിതാക്കളാണ്, കാറ്റക്യൂമൻസ് ഉണ്ട്, അവർ മാമോദിസ സ്വീകരിച്ചിട്ടില്ല, അവര് ലേണേഴ്സ് ഉണ്ട്, മുട്ടുകുത്തി വീക്കുന്നവരുണ്ട്, കൺഫസേഴ്സ് ഉണ്ട്, മാനസാന്തരപ്പെട്ടവരുണ്ട്. അതിനുശേഷം അവർ മാമോദിസ സ്വീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. മാമോദിസ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഈ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് അവർ വരത്തുള്ളൂ. അപ്പൊ അത്രയും നേരം ഇന്നിപ്പം പള്ളിയിൽ ചേരാനായിട്ട് എളുപ്പമാ, ഒന്നെങ്കിൽ വിവാഹം കഴിച്ചോ വിവാഹത്തിന് കൊടുത്തോ അല്ലാതെ ഇല്ലാതെയൊക്കെ കയറാം. പക്ഷേ അല്ലെങ്കിൽ ഇതിനകത്ത് ജനിച്ചോ ഒക്കെ വിശ്വാസികളാണ്. എന്നാൽ പണ്ട് കാലത്ത് ഈ വിശ്വാസം മുഴുവൻ പഠിപ്പിക്കും. അവൻ എന്നിട്ട് ഈ വിശ്വാസ പ്രമാണം നല്ല മനസ്സോടെ കാണാതെ പറയാന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ തട്ടി അത് പറയണം. അത്രയും നാളെ ഇത്രയും വർഷങ്ങളായി കാറ്റക്യൂമനായിട്ട് അവൻ നിൽക്കുക. അതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റേജസ് ആ ലേണേഴ്സ്, നീലേഴ്സ്, കൺഫസേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഇവന് ഇതിനകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ. അതായത് അങ്ങ് നാട് അങ്ങ് പുറകിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പതിയെ 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 വന്ന അടുത്ത് കയറുന്നത് മുൻപിലേക്ക് വരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ക്രമീകരണം തന്നെ പിന്നീട് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് കർത്താവിന്റെ ശരീര രക്തങ്ങൾ സംബന്ധിക്കുന്നത്. ബ്രേക്കിംഗ് ഓഫ് വേർഡും ബ്രേക്കിംഗ് ഓഫ് ബ്രെഡും, ബ്രേക്കിംഗ് ഓഫ് വേർഡ് വിശ്വാസം ഉണ്ടാകേണ്ടതിനാണ്, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ജീവൻ ഉണ്ടാകേണ്ടതിനാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ നിന്ന് ഞാനത് വിശദീകരിച്ചു തന്നതാണ്. അവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ക്ലയോപ്പാവും വേറൊരുത്തനും കൂടെ യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം എരിശിലം വിട്ടുപോയി. നമ്മളിനി വായിച്ചു കേൾക്കും പുനരുത്ഥാനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ വായിക്കുന്ന. അങ്ങനെ പോയപ്പോ യേശു ക്രിസ്തു കൂടെ നടന്നു, അവനെ അറിയാതെ കൊണ്ട് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നോ? ആ ഓക്കെ. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവര് യേശു ക്രിസ്തു മോശം മുതലുള്ള സകല പ്രവാചകന്മാരും തിരുവെഴുത്തുകളിൽ ഉണ്ടായിരുന്ന വ്യാഖ്യാനിച്ചു. അതാ ബ്രേക്കിംഗ് ഓഫ് വേർഡ് എന്ന് പറയുന്നത്. തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു. ആ തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനമാണ് വിശ്വാസ പ്രമാണം വരെയുള്ള കാര്യങ്ങളിൽ നടക്കുന്നത്. പിന്നീട് അപ്പം നുറുക്കല, മനസ്സിലായോ? അപ്പം നുറുക്കല. ആ അപ്പം നുറുക്കിയപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്, ജീവനുണ്ടായി, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് മാറി. അപ്പൊ ആ ഒരു രീതിയിലാണ് യോഹന്നാന്റെ സുവിശേഷവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം ഇവിടെ മനോഹരമായിട്ട് തിരുമേനി അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് തിരുമേനി തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. പ്രമുഖരായ പല പെന്തക്കോസ്ത് നേതാക്കളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, സുവിശേഷം മാത്രം പോരാ, ജീവന്റെ ബലിയും വേണമെന്ന്, അത് അടയാളങ്ങളുടെ നിറകുടമാണെന്ന്. 13 മുതലുള്ള അധ്യായങ്ങൾ, 13, 14, 15, 16 അധ്യായങ്ങൾ പ്രിയ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്തിട്ട് പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. അതിനെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കുന്നു. അതിനോടനുബന്ധിച്ചാണ് പിതാക്കന്മാർ പ്രൊമിയോൻ സദറ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമാണ് പ്രൊമിയോൻ സദറയുടെ ടൈം എന്ന് പറയുന്നത്. ഏകദേശം 13, 14 ഈ മഹാപുരോഹിത പ്രാർത്ഥന, ഹൈ പ്രീസ്റ്റ് പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് അതിനോട് ബന്ധപ്പെട്ടാണ് പ്രൊമിയോൻ സദറാക്ക് നമ്മൾ വായിക്കുന്നത്. അത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ രാവിലെ ഇവരും നമ്മിൽ ഒന്നായിത്തീരണം. അപ്പൊ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കണം, പാപങ്ങൾ ക്ഷമിക്കണം, ക്രിസ്ത്യാനികൾക്ക് ഉചിതമായ നല്ല അന്ത്യം ഞങ്ങൾക്ക് തരണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഉള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ സ്നാനാർത്ഥികളുടെ ഭാഗം, സ്നാനാർത്ഥികളുടെ ഭാഗം എന്ന് പറയുന്നത് കാറ്റക്യൂമന്റെ ഭാഗം, പിന്നീടുള്ളത് വിശുദ്ധന്മാരുടെ ഭാഗം അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ മമദിസയിലൂടെ ജീവ നിലയങ്കി പ്രാപിച്ച് അതിൽ നിലനിൽക്കുന്നവരായിട്ട് തീരണം. അത് നഷ്ടപ്പെടുത്തരുത് എന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വിശ്വാസികളായിട്ട് മാറി, വിശുദ്ധിയുള്ളവരും വെടിപ്പുള്ളവരുമായിട്ട് മാറി നമുക്കൊരോ നിലയങ്കി കിട്ടിയിട്ടുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. ആ നിലയങ്കിയുടെ കാര്യം അടുത്ത ആഴ്ച പഠിക്കാം. ഇന്ന് സമയം തീർന്നതുകൊണ്ട് അവസാനിപ്പിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മള് ബിനീത്ത് ഉണ്ടായിരുന്നുണ്ടോ?
ആ ഉണ്ടായി, പ്രാർത്ഥിച്ച് ശരിയാ, പ്രാർത്ഥിക്കട്ടെ.
രണ്ട് വാക്ക്, ഓക്കെ, രണ്ട് വാക്ക് പറയുന്നു.
വളരെ അനുഗ്രഹകരമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമ്മൾ തീർച്ചയായിട്ടും സംബന്ധിക്കേണ്ടത് തന്നെയാണ്, നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കും, ജീവനോട് സംബന്ധിക്കാൻ ജീവിതം ഉതകുന്നതാണ് ഈ ക്ലാസ്സുകൾ. അത് പ്രയോജനമാവട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും ദിവസം ഓർക്കുന്നു. കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമം താരം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു അനുഗ്രഹത്തോട് ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് സഹായിച്ചു. ദൈവമേ, ഞങ്ങളെ സംബന്ധിക്കുന്ന ബലികൾ ജീവനുള്ളതായി ഭവിപ്പാൻ തക്കൊണ്ട് ദൈവമേടെ ആക്കണമേ. ഞങ്ങളുടെ വിശ്വാസം തെളിഞ്ഞ് ദൈവമേ ജീവന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം ഞങ്ങൾക്കുള്ളതെന്ന് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ അവിടുത്തെ കരങ്ങളിലെടുത്ത് അവിടെ നിന്ന് ഉപയോഗിക്കണമേ. അനേകർക്ക് ദൈവമേ വിളിച്ചം പുറന്നു കൊടുക്കുവാൻ തക്കോണം. അച്ഛന്റെ ശുശ്രൂഷ ഉതകുവാൻ ദൈവമേടെ ആക്കണമേ. ആത്മാവിന്റെ ശുശ്രൂഷയായിരിക്കാൻ സുഖമേ സഹായിക്കണമേ. ദൈവമേ, കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊച്ചുമേ തിരുച്ചെന്ന ചില ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്തവരെ പ്രസ്ഥാനത്ത് ഓർക്കുന്നു. വിവിധ നിലകളിൽ ദൈവമേ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡയസിസ് നിലവിൽ നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. റീജിയണൽ സെക്രട്ടറിമാരെ ദൈവത്തിന്റെ ചില ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ തിരുവിനെ ഓർക്കുന്നു. ദൈവമായിരിക്കുന്ന കുടുംബ ചുരുക്കളുടമേ, ഞങ്ങളുടെ ഇടയിൽ വിഷമതയിലും പ്രയാസത്തിലുമായി കഴിഞ്ഞു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമാഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ പലവിധമായിട്ടുള്ള മനോവിഷമങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വിഷമതകളുമായി ദൈവമേ ഭാരത്തിൽ കഴിഞ്ഞു കൂടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുതലിലും കാവലിലും ഞങ്ങളായിരിക്കാൻ ഇടയാക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ബിംബങ്ങളുടെ പ്രതിസായിൽ നിവസിപ്പിക്കണമേ. രാത്രിയിൽ കൃപകൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ക്ലാസ്സുകൾ അനുഗ്രഹത്തോടെ ദൈവാത്മാവിൽ സ്വീകരിപ്പാൻ്റെ കൊണ്ടും ഒരുക്കമുള്ള കൃതി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധന്മാർ എല്ലാവരെയും മധ്യസ്ഥമായിരിക്കണമേ. സകലസൗകര്യമായി പരിശുദ്ധാത്മയുടെ മധ്യസ്ഥാവലായിരിക്കണമേ. രാത്രിയിൽ കൃപകൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളും സ്വീകരനായിട്ട് തന്നെ. അമേൻ.
ആമേൻ.
ഓക്കെ, താങ്ക് യു ഓൾ.
താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഓൾ.
താങ്ക് യു.